You're with SBS Radio.
നാലു വർഷം മുൻപ് വിക്ടോറിയയിൽ ബൈക്കിനോട് പാഷനുള്ള മൂന്ന് മലയാളികൾ ചേർന്ന് വിനോദയാത്രകൾ സ്ഥിരമാക്കിയതിൽ നിന്നാണ് ഇപ്പോൾ 30-ൽ അധികം അംഗങ്ങളുള്ള കേരള ബൈക്കേഴ്സ് വിക്ടോറിയയുടെ തുടക്കം. എല്ലാ മാസവും കുറഞ്ഞത് 20 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ വിക്ടോറിയയിലെ പലയിടങ്ങളും കാണാനായി യാത്ര തിരിക്കുന്നത്. ഇതിന് തുടക്കം കുറച്ച സോജൻ തോമസ് ആദ്യകാലങ്ങളെക്കുറിച്ച് ഓർക്കുന്നു.
അതായത് ഇത് 2014 ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാനും എന്റെ ബ്രദറും ഒരു തൊടുപുഴ സ്വദേശി ഒരു ഷാജി, ഞങ്ങള് മൂന്നുപേരും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഇതില് താല്പര്യമുള്ളവര്, ബൈക്ക് റൈഡിങ്ങിൽ താല്പര്യമുള്ള നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഞങ്ങള് അവരെ എല്ലാരെയും കൂട്ടി ഗ്രാജുവലി അത് അങ്ങോട്ട് വളരുകയായിരുന്നു. ഇന്ന് ഏകദേശം 30 പേരോളം ഉണ്ട് മെമ്പേഴ്സ്. സ്ഥിരമായിട്ട് പോരുന്ന, മിക്കവാറും ഉള്ള പരിപാടികൾക്ക് പോകുന്ന ഒരു 20 പേരോളം മിക്കവാറും ഞങ്ങൾ പോകുമ്പോഴെല്ലാം വരുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഞങ്ങളൊരു റൈഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് ഒരു ലേഡി റൈഡറും കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് ഞങ്ങള് ടാസ്മാനിയയ്ക്ക് ഇപ്പൊ തന്നെ 10-15 പേരോളം ആയിട്ടുണ്ട് പോകുന്നുണ്ട്. ഒരു 4 ദിവസത്തെ ട്രിപ്പാണ്, ഷിപ്പില് ബൈക്ക് കയറ്റി അങ്ങനെ 4 ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്.
ബൈക്ക് യാത്രകൾ 4 വർഷം മുൻപ് ആരംഭിച്ചപ്പോൾ സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ഷാജി ജേക്കബ്. ഒപ്പം ബൈക്കുകൾ ഉള്ളവർ ഇവർക്കൊപ്പം ചേർന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു.
ബൈക്കുകളുടെ പാഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു, ചോപ്പർ ബൈക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മറ്റു മലയാളികൾക്ക് ഉള്ളതായിട്ട് അറിയാവുന്ന ഒരു സോജനും സോണിയും ബ്രദേഴ്സ് അവർക്ക് ഉള്ളതായിട്ട് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ഒരു പാർട്ടിയിൽ വെച്ച് സോജനും സോണിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് നമുക്കൊരു റൈഡ്, ഇവര് റൈഡിന് പോകുന്നുണ്ടായിരുന്നു ബ്രദേഴ്സ് ഇവർ രണ്ടുപേരും. അപ്പൊ നമുക്ക് ഒന്നിച്ചൊരു റൈഡ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഇത് പ്ലാൻ ചെയ്യുകയും പിന്നെ എന്റെ വീട്ടിലേക്ക് ഇവര് വരികയും ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടി ആദ്യ റൈഡ് ഇവിടുത്തെ കിങ്ങിലേക്ക് ഈ സീമോറ സൈഡിലേക്ക് പോയിട്ട് ഞങ്ങൾ അവിടുത്തെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരികയായത്. പോയ വഴിക്ക് ഞങ്ങൾ കിങ്ങിലേക്കിൽ അന്ന് 2004 ബുഷ് ഫയർ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയും അതിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇനിയും നമുക്ക് കൂടുതൽ റൈഡുകൾ നടത്താം, സ്ഥലങ്ങൾ കണ്ട എക്സ്പ്ലോർ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇനി ഒരാളെ കിട്ടാനുണ്ടാവും നോക്കുമായിരുന്നു. അപ്പോഴാണ് ഒരാള് പറഞ്ഞു, ഒരു ബെണ്ടിഗയിൽ ഒരു മലയാളി ഉണ്ട്, ഒരു ഹാർലി ഡേവിഡ്സൺ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അയാളെ ബന്ധപ്പെട്ടു. അപ്പോൾ അയാളെ ബന്ധപ്പെട്ടതിന് ശേഷം വേറൊരാള് ഫേസ്ബുക്കിൽ ഒരു ബൈക്ക് വാങ്ങി, ഒരു സാജൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടു ബൈക്ക് വാങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ സാജനുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 5 പേരായിട്ട് ഞങ്ങൾ വീണ്ടും ബെൻഡിഗോ കൂടി HUK ഒരു ഓവർനൈറ്റ് സ്റ്റേക്ക് പോയത്. അവിടെ ഞങ്ങൾ ഒരു ഓവർനൈറ്റ് സ്റ്റേ താമസിച്ചു. അപ്പം ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ബൈക്കിനെ കുറിച്ച്, സേഫ്റ്റിയെക്കുറിച്ച്, മറ്റ് ജനറൽ ടോപ്പിക്സ്, പിന്നെ കൂടുതൽ സ്ഥലങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചാല്, നമ്മൾ ഡിഫറെന്റ് ഫീൽഡിലുള്ളവരാണ്, ഡിഫറെന്റ് പ്രൊഫഷൻ ഉള്ളവരാണ്. അപ്പൊ ഞങ്ങൾ പല കാര്യങ്ങളും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അറിവുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഞങ്ങള്. അതുപോലെ ചില അറിവുകൾ പരിമിതമാണ്, ചിലരുടെ ബൈക്കുകളെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ സേഫ്റ്റിയുടെ കുറിച്ചുള്ളത്, ആൾട്രേഷന് ചേഞ്ചസ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ചിലർക്കത് കൂടുതലുണ്ട്.
കേരള ബൈക്കേഴ്സ് വിക്ടോറിയയിൽ വിനോദയാത്രകൾ വിജയകരമാക്കുന്നതിൽ കുടുംബത്തിന്റെ പിന്തുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എബിൻ എന്ന മറ്റൊരു അംഗം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം പലതരം പരിപാടികളിൽ ഇവർ ഒരുമിച്ച് പങ്കെടുക്കുന്നു.
ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ബൈക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു മലയാളി ബൈക്ക് ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനപ്പോ ബൈക്ക് എടുക്കുന്നത് ആദ്യമായിട്ട് ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിക്രോഡിൽ ചെന്ന് അന്വേഷിക്കുകയും അങ്ങനെ കൺവേർഷന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ബൈക്കിനെ പറ്റി ചിന്തിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മള് നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ആദ്യം ചെറുപ്പം തൊട്ടേ നമ്മള് ഒരു ഡ്രീം ബൈക്കാണ് ഹാർലി ഡേവിഡ്സൺ. അങ്ങനെ ഒരു ഹാർലി ഡേവിഡ്സൺ തന്നെ എടുക്കാന്നുള്ള പ്ലാനിലാണ് വണ്ടി എടുക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം മോഹൻലാൽ ഷോ ഇവിടെ ഉണ്ടായപ്പോൾ മോഹൻലാലിനെ കോൺവോയ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്ത ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ എല്ലാ വർഷവും ഒരു ആനുവൽ റൈഡ് ഉള്ളതാണ്. അതിന് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് 6 to 8 months മുമ്പ് വരെ പ്ലാൻ ചെയ്ത് എല്ലാവരും അവരുടെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന എല്ലാവരുടെയും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 8 months മുമ്പ് മറ്റ് ഹോളിഡേയ്സിനൊന്നും ആ ഡേറ്റ് കൊടുക്കാണ്ട് നിർബന്ധമായും ഈ 15 to 20-25 ആൾക്കാർ വരെ ഈ ആനുവൽ ഹോളിഡേയ്സ് 3 to 5 വരെ നീളുന്ന ആനുവൽ ഹോളിഡേ റൈഡിന് എല്ലാവരും പ്രിപ്പയർ ആവാറുണ്ട്. അത് അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ടാസ്മാനിയാണ്. അപ്പൊ അത് അതിനുവേണ്ടി മാസങ്ങൾക്ക് മുമ്പേ എക്സൈറ്റഡ് ആണ് ആക്ച്വലി എല്ലാവരും. ഞങ്ങൾ ബുക്കിങ്ങും സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയയിൽ ഇത്രയും പേർക്കുള്ള ബുക്കിങ്ങും എല്ലാം ചെയ്തു. മിക്കവരും പാർട്ട്നേഴ്സ് വരെ എല്ലാവരും 100% സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ 1-day റൈഡുകൾ അല്ലെങ്കിൽ 2-day റൈഡുകൾ പാർട്ട്നേഴ്സ് ഇൻവൈറ്റഡ് ആണ്, അവർ വരാറുണ്ട്.
വിവിധ തരത്തിലുള്ള ബൈക്കുകളാണ് അംഗങ്ങൾ ഉപയോഗിക്കുന്നത്. 1.5 years മുൻപ് കേരള ബൈക്കേഴ്സ് വിക്ടോറിയയിൽ ചേർന്ന ജെറി ജോൺ അംഗങ്ങൾ വിവിധ തരം ബൈക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു.
നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബൈക്ക് ആണ്. ഹാർലി ഉള്ള ഒരു 10-12 പേരോളം ഉണ്ട്. അതുപോലെ തന്നെ സുസുക്കി ഉള്ള ആൾക്കാരുണ്ട്, ട്രൈം ടൈഗർ. ഞാനിപ്പോ ഉപയോഗിക്കുന്ന ട്രൈം ടൈഗർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതൊരു ഇച്ചിരി അഡ്വഞ്ചറസ് ബേസ്ഡ് മോഡൽസ് ആണ്. ഹാർലിയുടെ മെയിൻ ആയിട്ടും ക്രൂസർ ടൈപ്പ് ബൈക്ക് ആണ്. ബിക്കോസ് അവരിച്ചിരൂടെ സ്റ്റൈലബിൾ ആയിട്ടുള്ള ഒരു ബൈക്സ് ആണ് ഹാർലിയുടെ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സിന് ഹാർലിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ എൻഫീൽഡിന്റെ ആ ഒരു ബേസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന ആദ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കാണ് ഹാർലി. അതുപോലെ തന്നെ സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യുന്നവർ കുറവുണ്ട്. യമഹയുടെ R1s, അതുപോലെ തന്നെ R3, R6 ആ മോഡൽസ് ഇച്ചിരി സ്പോർട്സ് ഓറിയന്റഡ് ബൈക്ക് ആണ്. അത് യൂസ് ചെയ്യുന്നവരുണ്ട്. ലോങ് ജേർണിക്ക് എപ്പോഴും നല്ലതായിട്ടുള്ള ക്രൂസേഴ്സും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ബൈക്കുമാണ്. എന്നാലും സ്പോർട്സ് ബൈക്കും കൊണ്ടും 3-4 days നമ്മുടെ കൂടെ റൈഡ്സിന് വരുന്ന പിള്ളേരുണ്ട്. നമുക്ക് കുറെ ബാച്ചിലേഴ്സ് ഉണ്ട്, അവർക്ക് മെയിൻ ആയിട്ടും സ്പോർട്സ് ബൈക്ക് ആണ് അവര് യൂസ് ചെയ്യുന്നത്. പിന്നെ നേക്കഡ് ബൈക്സ് ഉള്ള ആൾക്കാരുണ്ട്. ബിക്കോസ് നേക്കഡ് ബൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്ത ഒരു 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 കാറ്റഗറി ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ നേക്കഡ് ബൈക്സ് കിട്ടും. ബിക്കോസ് സ്പോർട്സ് ബൈക്കിന്റെയും ടൂർ ബൈക്കിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ നേക്കഡ് ബൈക്ക് എന്ന് പറയുന്നത്.
എന്നാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബൈക്ക് യാത്ര ഓസ്ട്രേലിയയിൽ അപകട സാധ്യത കൂട്ടുന്നു. ഇത്തരത്തിൽ ഒരു യാത്രയ്ക്ക് ശേഷം അപകടത്തിൽപ്പെട്ട കാര്യം ഓർക്കുകയാണ് സോജൻ.
കഴിഞ്ഞ വർഷം മൗണ്ട് ഗാംബിയർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് എനിക്ക് പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതൊരു 100 kilometer സോണിലായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ. ഒരു ഗട്ടറിൽ വീണ് വഴിയിൽ തെറിച്ച് വീണു. കുറച്ച് പരിക്കുകൾ പറ്റി. പക്ഷെ എന്നാലും വലിയ മേജറായിട്ടുള്ള ഒരു ഒടിവോ ചതവോ ഒന്നും പറ്റിയില്ല. അത് മെയിൻ കാരണം ഫുൾ ഗിയറിലായിരുന്നു ഞാൻ. ഹെൽമെറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റ് ഗിയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിയ പരിക്കുകളില്ലാതെ. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ബൈക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു കാരണം ബൈക്ക് പിന്നെ അത് കണ്ടീഷണൽ അല്ലായിരുന്നു. പിന്നെ റിസ്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്, അത് ഓബിയസ്ലി.
ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പരമാവധി സുരക്ഷാ നടപടികൾ എല്ലാവരും എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് കേരള ബൈക്കേഴ്സിലെ മറ്റൊരു അംഗം ബിജോ ജോൺ.
പൊതുവെ വിക്ടോറിയയില് ബൈക്ക് ഓടിക്കുന്നത് അത്ര സേഫ് അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ലോക്കൽസ് തുടങ്ങി എല്ലാവരും പറയുന്നത്. അത്ര സേഫ് അല്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ശതമാനം സത്യമാണ്. കാരണം ഇവിടെ അങ്ങനെ അത്ര ബൈക്ക് അത്ര കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് വലിയ വാഹനങ്ങളിൽ പോകുന്നവർ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മളൊരു പ്രോപ്പർ ട്രെയിനിങ്, ഇപ്പൊ ഞാനൊക്കെ ലൈസൻസ് എടുത്തപ്പോഴൊക്കെ ഞങ്ങളൊരു പ്രോപ്പർ ട്രെയിനിങ്ങിന് ഞങ്ങളൊരു 1-day ട്രെയിനിങ് കോഴ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ഹൈ സ്പീഡിലാണ് ബൈക്കുകൾ ഓടിക്കുന്നത്, ഫ്രീ വേ കൂടെയൊക്കെ ഓടിക്കുന്നത്, നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വാഹനം എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാത്തര ഗിയറുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിപ്പം ഈ ഗിയറിന്റെ നമ്മളൊരു വാഹനം വാങ്ങിക്കുന്നതിന് ഒരു മുടക്കുന്ന ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു നല്ല നല്ല ഗിയർ വാങ്ങിക്കണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഇച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത് നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗിയറുകൾ വാങ്ങിക്കണം. അതായത് നമ്മുടെ നമ്മുടെ മെയിൻലി ഇഞ്ചുറി ഉണ്ടാവാനുള്ള ഷോൾഡർ, നമ്മുടെ ഹാൻഡ്, റിസ്റ്റ്, അതുപോലെ നീ, ഇവിടെയുള്ള എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള, സ്പെഷ്യലി പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്പെഷ്യൽ ഗിയറുകൾ ബൈക്ക് സ്റ്റോറുകളിൽ നമുക്ക് ലഭ്യമാണ്. നമ്മൾ അത് എപ്പോഴും വെയർ ചെയ്യണം. പിന്നെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഹെൽമെറ്റ് ഓൾ ദ ടൈം നമ്മൾ വെയർ ചെയ്യണം.
കേരള ബൈക്കേഴ്സ് വിക്ടോറിയയിലെ വലിയൊരു ശതമാനം പേരും തൊഴിലിടങ്ങളിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ്. ഒരു പാഷൻ എന്നതിന് ഉപരി ബൈക്ക് യാത്ര സൗകര്യപ്രദമായി കരുതുന്നവരാണ് ഇവർ.
അപ്പം അല്ലാത്തപ്പോ തന്നെ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഡെയിലി യൂസ്, ഞാനൊക്കെ ജോലിക്ക് പോകുന്നതൊക്കെ ഡെയിലി പോകുന്നതും ബൈക്കിന് തന്നെയാണ്. എനിക്ക് തോന്നുന്നൊരു 10-20 പേര് സ്ഥിരമായിട്ട് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് സ്ഥിരം കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ബൈക്ക് ഉപയോഗിക്കുന്നവരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ ഞങ്ങള് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മിക്കവരും നമ്മള് ഓസ്ട്രേലിയ മാത്രമല്ല, നമ്മള് വേറെ പല സ്ഥലങ്ങളിലും റൈഡ് ട്രിപ്പ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ കൊല്ലം നമ്മുടെ മണാലി ടു ലഡാക്ക് ഒരു 10 മോട്ടോർ ബൈക്ക് റൈഡിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2-3 പേരും ലാസ്റ്റ് ഇയറും അതിന്റെ ഇയർ അതിന്റെ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇങ്ങനെ ഹിമാലയൻ റൈഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും ശരിക്കൊരു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്.
എങ്ങനെയുള്ള റൈഡുകളാണ് നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്നത്? നിങ്ങളുടെ ഗ്രൂപ്പ് യാത്ര ചെയ്യാനായിട്ട് അതിന്റെ ഒരു രസം വരുന്നത് എപ്പോഴാണ്?
നമ്മളെപ്പോഴും ഈ സിറ്റി വിട്ടിട്ട് ഹില്ലി ആയിട്ടുള്ള ഏരിയകള്, ഒത്തിരി കേർബി ആയിട്ടുള്ള ഏരിയകള്, അതായത് ഒത്തിരി സ്പീഡിലല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒത്തിരി ടൈം എടുത്ത് ഒത്തിരി കേർബി കൂടെ ഉള്ള വീശി എടുത്തൊക്കെയുള്ള പോക്കൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹരം തരുന്ന ഒരു ഇത്. ഏറ്റവും കൂടുതൽ അപകടമുള്ളതുമായിട്ടുള്ള റൈഡും അത് തന്നെയാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഹരം തരുന്നതും അത് തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള റൈഡുകളിൽ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ കൺട്രി സൈഡിലുള്ള റോഡുകൾ അത്രയും ബെറ്റർ അല്ല വിക്ടോറിയയില്. അതുകൊണ്ട് ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ് അങ്ങനത്തെയുള്ള റൈഡുകളിൽ.
എന്തായാലും മാസത്തിൽ ഒരു വിനോദയാത്രയ്ക്ക് പകരം വരും മാസങ്ങളിൽ 2 വിനോദയാത്രകളെങ്കിലും നടത്തണമെന്ന ആഗ്രഹത്തിലാണ് കേരള ബൈക്കേഴ്സ് വിക്ടോറിയയിലെ അംഗങ്ങൾ.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.